നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഓസ്ട്രേലിയ വേനൽക്കാലത്തിലേക്ക് കടക്കുന്നതോടെ വീടുകളിലുള്ള സോളാർ പാനലുകളുടെ ഉപയോഗവും വർദ്ധിക്കുകയാണ്. വേനൽക്കാലത്ത് സോളാർ പാനലുകൾ കാര്യക്ഷമമായി എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പെർത്തിൽ ഐക്ക എനർജിയിൽ റിസർച്ച് ആൻഡ് ഇൻഡസ്ട്രി എക്സ്പേർട്ടായ ഡോക്ടർ ഷാജി മാത്യൂസ് ചേരുന്നു. നമസ്കാരം ഷാജി മാത്യൂസ്, സ്വാഗതം SBS മലയാളത്തിലേക്ക്. ഷാജി, അപ്പോൾ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ചൂട് കൂടി വരികയാണല്ലോ, അപ്പോൾ ഈ സമയത്ത് സോളാർ പാനലുകൾ എങ്ങനെയാണ് നമുക്ക് ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ സാധിക്കുന്നത്?
സോളാർ പാനലുകൾ എല്ലാവർക്കും പലർക്കും അറിയാവുന്നതുപോലെ കൂടുതൽ പെർഫോം ചെയ്യുന്നത് വിന്റർ സീസണിനേക്കാളും കൂടുതൽ പെർഫോം ചെയ്യുന്നത് സമ്മർ പീരീഡുകളിലാണ്. ആ സമയത്ത് അത് കൂടുതലായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മുടെ പാനലുകൾ കഴിവതും ക്ലീനും അധികം ഡസ്റ്റും ഇല്ലാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് കുറെ കൂടെ ഭംഗിയാവും, കുറച്ചുകൂടെ കൂടുതലായിട്ട് നമുക്ക് കിട്ടും. കൂടാതെ പഴയ സിസ്റ്റംസ് നമ്മൾ രണ്ടും മൂന്നും വർഷമായിട്ടുള്ളവർ അത് എപ്പോഴും ഒരു വൺസ് ഇൻ ഇയർ അല്ലെങ്കിൽ ടു ഇയർ എങ്കിലും ഒന്ന് മെയിൻ്റനൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് നോക്കുവാണെങ്കിൽ എന്തെങ്കിലും ഡാമേജോ എന്തെങ്കിലും ഉണ്ടെന്നുള്ളത് റെക്ടിഫൈ ചെയ്യാനും മാക്സിമം പെർഫോമൻസ് കിട്ടാനും സാധിക്കും. കൂടാതെ നമുക്കറിയാവുന്നത് പുതിയ പുതിയ സിസ്റ്റത്തിനകത്ത് മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതിനകത്ത് റെഗുലർലി മോണിറ്റർ ചെയ്യുക, സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടോ അതോ ഫോൾട്ടിലാണോ ഇല്ലോ എന്നുള്ളത് ചെക്ക് ചെയ്താൽ മാത്രം മതി.
ഓക്കെ, ഇപ്പം മെയിൻ്റനൻസിൻ്റെ കാര്യം ഷാജി പറഞ്ഞല്ലോ. ഇപ്പം നമുക്ക് സോളാർ പാനലുകൾ വൃത്തിയാക്കുന്നത് വഴി ഇത് കൂടുതൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുമോ? കൂടുതൽ എനർജി നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടോ?
പാനലുകൾ വൃത്തിയാക്കുന്നതിൽ ചോദിക്കുമ്പോൾ നമുക്ക് ഒരു ഗുണമുള്ളത് നമ്മുടെ ഓസ്ട്രേലിയയിലെ മെജോറിറ്റി ഓഫ് ഹൗസുകളും ഓൾറെഡി ടിൽറ്റഡ് റൂഫ്സ് ആണ്. അപ്പോൾ അതും കൂടാതെ ഓസ്ട്രേലിയയിലെ മിക്ക പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് മെട്രോ ഏരിയകളെല്ലാം റെഗുലർലി ആയിട്ട് അല്ലെങ്കിൽ ഓഫൺ യു ആർ ഗെറ്റിംഗ് റെയിനി സീസൺസ് ഉണ്ട്. അപ്പം റീസണബിൾ ഡസ്റ്റും അങ്ങനെയുള്ള സാധനങ്ങളും എല്ലാം അതിൽ നിന്ന് പോകും. പക്ഷെങ്കിൽ ചില ഭവനങ്ങളിൽ ഉള്ള പാനലിൻ്റെ അടുത്തായിരിക്കാം റിവേഴ്സ് സൈക്കിൾ എയർ കോൺ അല്ലെങ്കിൽ ടി വി ആൻറ്റീനാസ് ഇങ്ങനെയുള്ളതിൽ ബേഡുകളൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ ബേഡ് ഡസ്റ്റും അങ്ങനെയുള്ള ബേഡ് പൂ ഇതുപോലുള്ള വന്ന് കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡസ്റ്റ് അഫക്റ്റ് ചെയ്യും, അങ്ങനെ അത് പെർഫോമൻസ് കുറയും അതിൻ്റെ. ഇതാണ് ഒരു രീതിയിലുള്ള പെർഫോമൻസ് കുറയുന്നുള്ളത്. അപ്പോൾ മെയിൻ്റനൻസ് ചെയ്യുന്നത് നമ്മൾ തന്നെ കയറി റൂഫിന് മണ്ടേ കയറി ക്ലീൻ ചെയ്യുന്നുള്ളത് റെക്കമെൻഡ് ആയിട്ടുള്ളതല്ല. കൂടുതലും ആരെങ്കിലും ഒരു പ്രൊഫഷണൽസിനെ വിളിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ വൺസ് ഇൻ എ വൈൽ ചെയ്യുന്നതാണ് നല്ലത്. കൂടാതെ താഴെ ഇരുന്നുകൊണ്ട് ഗാർഡൻ ഹോസ് വെച്ചുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യുക, അത്യാവശ്യമൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇതാണ് പേഴ്സണലി നമുക്ക് ആസ് എ കസ്റ്റമർ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കൂടാതെ മോണിറ്റർ ചെയ്യുക, ബാക്കിയുള്ള ചോദിച്ചതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അടുത്തുള്ള സോളാർ എക്സ്പേർട്ട് ഇൻസ്റ്റോളേഴ്സ് ഉണ്ട്, അവരെ വിളിച്ചു കഴിഞ്ഞാൽ മേ ബി അവർ റെഗുലർ മെയിൻ്റനൻസിൽ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുമോ അല്ലെങ്കിൽ വൺസ് ഇൻ ടു ഇയേഴ്സിൽ വിളിച്ചവരെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ മേക്ക് ഷുവർ സിസ്റ്റം പെർഫോമിംഗ് വെൽ എന്നുള്ളത്.
ഓക്കെ ഓക്കെ ഓക്കെ. ഇത് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിൽ നിന്ന് തടസ്സമായി നിൽക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്?
ഒന്ന് പറഞ്ഞത് ഡസ്റ്റ് ആണ് ഏറ്റവും, അല്ലെങ്കിൽ മെയിനായിട്ടുള്ളത് ഒരു ഷെയ്ഡിങ് അതിൻ്റെ എഫിഷ്യൻസി കുറയാനുള്ള ഒരു ചാൻസ് ഉള്ളത്. എന്നാലും കഴിവതും നമ്മുടെ ഓസ്ട്രേലിയയിലുള്ള ക്ലീൻ എയറും എല്ലാം ആയതുകൊണ്ട് പലയിടത്തും കുറവായിരിക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ് മോർ കാണപ്പെടുന്നത് സബർബൻസ് വേറെ മോർ കൺസ്ട്രക്ഷൻ നടക്കുന്ന അങ്ങനെയുള്ളിടത്തായിരിക്കും ടെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളത്. പിന്നീടുള്ളത് നമ്മൾ ശ്രദ്ധിക്കാൻ നോക്കേണ്ടത് കാര്യങ്ങൾ ഇൻസ്റ്റോൾ ചെയ്ത സമയത്തേക്കാളും നിയർ ബൈ ആയിട്ടുള്ള പ്ലാന്റുകളെല്ലാം വളർന്നിട്ടുണ്ടായിരിക്കും. അത് ഇയർ ബൈ ഇയർ ആയിട്ട് ഗ്രോ ചെയ്തിട്ട് അത് വന്നിട്ട് ഒരു പെർഫോമൻസിനെ ഷെയർ ചെയ്യുക, അഫക്റ്റ് ചെയ്യുന്നുണ്ടാക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൺസ്ട്രക്ഷനോ എന്തെങ്കിലും എക്സ്ട്രാ വർക്ക് ചെയ്തിട്ട് പാനൽ ഷെയ്ഡിലായിട്ടുണ്ടോ ഇല്ലയോ നോക്കുക. ഒരു കസ്റ്റമർ നമ്മുടെ ആയിട്ടുള്ള സ്വന്തം സിസ്റ്റത്തിൽ ഇതിൻ്റെ എക്സ്പെർട്ട് അല്ലാത്ത ഒരാൾക്ക് ചെയ്യാവുന്ന കൂടുതൽ കാര്യങ്ങളാണ് കഴിവതും പാനൽസ് ഷെയ്ഡിൽ ഇരിക്കാതിരിക്കുക എന്നുള്ളത്. അതാണ് പ്രധാനമായിട്ട് ചെയ്യാവുന്നത്. ബാക്കിയുള്ള എല്ലാം ഫിക്സഡ് വയറിങ്സ് ആണ്. കേബിൾസ് റൂഫിൻ്റെ മുകളിൽ പോകാൻ കഴിവതും ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. അത് ഓരോരുത്തരുടെയും കേപ്പബിലിറ്റി അല്ലെങ്കിൽ റൂഫ് ഇത്ര ഹൈറ്റിലാണ് പോകുന്നത്, അപ്പം അതിനകത്ത് സേഫ്റ്റി റിസ്ക് ഉണ്ട്. ബാക്കിയുള്ള കേബിൾസ് ഇൻവെർട്ടർ അങ്ങനെയുള്ളവരുടെ സ്വിച്ച് ബോർഡിലെല്ലാം ഹാർഡ് വയറിങ് ആണ്. പ്രൊഫഷണൽ ആയിട്ടുള്ള നല്ല ടെക്നീഷ്യൻസ് ഇലക്ട്രീഷ്യൻസ് ഇൻസ്റ്റോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെയൊന്നും വലിയ പ്രോബ്ലംസ് ഉണ്ടാകാറില്ല. പൊതുവെ ഓവർ ദി പീരീഡ് ഇൻസ്റ്റോളേഷൻ ശേഷം എഫിഷ്യൻസി കുറയാനുള്ള മേജർ റീസൺസ് ഇത് മാത്രമാണ്. ഇങ്ങനെയുള്ള ഷെയ്ഡാണ് പാനലിൻ്റെ പലർക്കും അറിയാമോ എന്നറിയില്ല. ഏറ്റവും അതിനെ അഫക്റ്റ് ചെയ്യുന്ന അതിൻ്റെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഷെയ്ഡ് എന്നുള്ളതാണ്. ആ ഷെയ്ഡ് കൂടുതലും വരുന്നത് ബിൽഡിങ്ങിന്റെ തന്നെ ഷെയ്ഡ് അല്ലെങ്കിൽ നിയർ ബൈ ഷെയ്ഡ് ഫ്രം നിയർ ബൈ ഹൗസ് അതിന്റെ ഷെയ്ഡ് അല്ലെങ്കിൽ ട്രീസ് വളരുന്നതാണ്. നമുക്ക് എസ്പെഷ്യലി ട്രീസ് ഗ്രോ ചെയ്ത് നമ്മളറിയാതെ വളരുന്നുണ്ടെങ്കിൽ നിയർ ബൈ ആയിട്ടുള്ളത് അതിനെ ട്രിം ചെയ്ത് നിർത്തുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്നത് നമുക്ക് പരമാവധി കുറയ്ക്കാൻ പറ്റും.
ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും. ഇനിയിപ്പോ ഇപ്പം ചൂട് കൂടുന്നതോടെ നമുക്കറിയാം സൂര്യപ്രകാശം കൂടുതലാണ്. പകൽ സമയങ്ങളിൽ ഈ സൂര്യപ്രകാശം കൂടുതലുള്ള സമയങ്ങളിൽ എങ്ങനെ നമുക്ക് പരമാവധി സൂര്യപ്രകാശം കൊണ്ട് നമുക്ക് ആ എനർജി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും?
ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ 365-day സൈക്കിൾ 1-year സൈക്കിളിൽ നോക്കുമ്പോൾ പെർഫോമൻസ് കൂടുതലുള്ളത് സമ്മർ പീരീഡിലാണ്. വിന്റർ സീസണിൽ സൺ ഈസ് അവേ ഫ്രം അസ്, അതിന്റെ ആംഗിൾ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് അതിന്റെ പെർഫോമൻസ് കുറവാണ്, നല്ല സണ്ണിയുടെ വിന്റർ സീസൺ ആണെങ്കിൽ പോലും. അതേപോലെ തന്നെ സമ്മർ സീസണിൽ മോർ ഇൻക്ലൈൻഡ് ആംഗിൾ നല്ലതെന്ന് കിട്ടുമ്പോഴാണ് കൂൾ പെർഫോമൻസ് ഉണ്ടാകുന്നത്, നമുക്ക് മാക്സിമം എനർജി കിട്ടുന്നത്. അതിന്റെ കൂടെ തന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് മുമ്പ് പറഞ്ഞ പോലെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഏരിയ ആണ് അതിന്റെ എഫിഷ്യൻസി. എഫിഷ്യൻസി എന്നുള്ളത് സമ്മറിലും കുറയും, അതായത് ചൂട് കൂടുകയാണെന്നുണ്ടെങ്കിൽ എബോവ് 30 degrees എബോ ഇത് വരുവാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് ഐറ്റംസ് ആയതുകൊണ്ട് ഇതിന്റെ പെർഫോമൻസ് സ്ലൈറ്റ്ലി കുറയും. മെയിലി അല്ല, ഒരു ഡീപ്പ് ഹീറ്റായിട്ടുള്ള മിഡ് ഡേ ടൈമുകളിൽ പെർഫോമൻസ് ഫുള്ളി കിട്ടണമെന്ന് നിർബന്ധമില്ല, അതിന്റെ പെർഫോമൻസ് കുറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ കൂൾ ഡേ നല്ല വിൻഡി അല്ലെങ്കിൽ കൂളായിട്ടുള്ളൊരു ഡേയിലും ഔട്ട്സൈഡിലുള്ള പാനൽസ് ഹൈ എൻഡ് പെർഫോമൻസ് ചെയ്യും. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സാധാരണ രീതിയിൽ ഒരു 10 o'clock മുതൽ ഒരു 2-3 o'clock മുമ്പുള്ളാണ് മാക്സിമം പെർഫോമൻസ് ഉണ്ടാകുന്നത്. ആ സമയത്ത് നമ്മുടെ എക്യുപ്മെന്റ് ഏതൊക്കെയുണ്ടോ, സ്വിമ്മിംഗ് പൂളോ അല്ലെ അങ്ങനെയുള്ള ഹീറ്റിംഗ് സിസ്റ്റംസ് അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള ഹെവി ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൺസംപ്ഷൻസ് ആയ സമയത്ത് കാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം എനർജി ഗ്രിഡിലേക്ക് പോകാതെ നമുക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. സെർട്ടൺ ടൈമിൽ മാത്രം യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഒന്ന് ടൈമർ വെച്ചോ അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിലും ഈ ഒരു പീരീഡിലാണെങ്കിൽ മാക്സിമം പെർഫോമൻസ് ഉള്ള ടൈമാണ്. ഏർലി മോർണിംഗിലും ഈവനിങ്ങിലും അതിൻ്റെ ഡിപ്പെൻസ് ഈ സോളാർ പാനലിൻ്റെ ഓറിയൻറ്റേഷൻ അനുസരിച്ച് പെർഫോമൻസ് കൂടുതലും കുറവും വരും. അപ്പം നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാവുന്ന ഒരു 10 o'clock ഈ ഒരു 2 o'clock മാക്സിമം യൂസ് ചെയ്യാവുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനുള്ള എനർജി ഈ പാനലിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും.
കുറച്ച് നാളുകൾക്ക് ശേഷം ഈ സോളാർ പാനലിന്റെ കാര്യക്ഷമത കുറയാനുള്ള സാധ്യതകളുണ്ടോ?
ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് നമ്മുടെ മാനുഫാക്ചറർ പറയുന്നത് പോലെ അതിന്റെ ഡാറ്റാ ഷീറ്റിൽ പറയുന്ന പോലെ പാനൽസിന് ഡീഗ്രേഡേഷൻ ഉണ്ട്. അതിന്റെ ഇൻസ്റ്റാളേഷന്റെ വാറണ്ടി തന്നെ വരുന്നത് 2 types of warranty. 1 manufacturer പ്രോഡക്റ്റ് വാറണ്ടി, 2nd പെർഫോമൻസ് വാറണ്ടി. പെർഫോമൻസ് വാറണ്ടിയാണ് നമ്മൾ സാധാരണ കേൾക്കാറുള്ള 25, 20, 25, 30 വരെ കമ്പനികളിൽ കൊടുക്കുന്നത്. അത് 100% എന്നുള്ളത് കുറഞ്ഞു വരും. ആദ്യത്തെ പലരും ലീനിയർ ആയിട്ടുണ്ട്, ചിലത് സഡൻലി 2 years 80%, ദെൻ ആഫ്റ്റർ 2 years അപ്പ് 10 years 70, ഇങ്ങനെ പല റേഞ്ചിൽ അതിന്റെ പെർഫോമൻസ് കുറയും പാനൽസിന്റെ. അതൊരു ഡീഗ്രേഡേഷൻ ആണ്, അതൊരു നാച്ചുറലി ഉള്ളതാണ്. ആ സിലിക്കോണിന്റെ പാനലിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് അതിന്റെ ഡീഗ്രേഡേഷൻ സംഭവിക്കുന്നത്. അത് 70 അപ്പോഴും 70-80% വരെ പെർഫോമൻസ് കിട്ടും. 10-20 ആണ് സാധാരണ രീതിയിൽ പെർഫോമൻസ് കുറഞ്ഞു കാണുന്നത്.
ഓക്കെ, അപ്പൊ ഇത് ഡീഗ്രേഡ് ചെയ്യുന്നതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഇത് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാതിരിക്കുകയാണോ ചെയ്യുന്നത്?
പെർഫോമൻസ് ഉണ്ടായിരിക്കും, അതിന്റെ അകത്ത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന എനർജിയുടെ അളവ് കുറച്ച് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം ഉൽപ്പാദിപ്പിച്ച അത്രയും ആയിരിക്കത്തില്ല, അതിൽ കുറഞ്ഞ് കുറഞ്ഞുകൂടെ ഉൽപ്പാദിപ്പിക്കുന്നു, അങ്ങനെ ഒരു കുറവ് വരും. പക്ഷെ അതിനെയും ഇത് ചെയ്യാൻ വേണ്ടി ഇൻഡസ്ട്രി ആയിട്ട് ചെയ്യുന്ന ചിലപ്പോഴും ഇൻവെർട്ടറിന്റെ സൈസിനേക്കാളും ഓസ്ട്രേലിയൻ ഗവൺമെന്റ് അംഗീകരിച്ച പ്രകാരം 33% കൂടുതൽ പാനൽസ് ആയിരിക്കും സാധാരണ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, പലരും ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പീക്കിന്റെ അകത്ത് നമ്മൾ അതിന്റെ ഒരു ഡിഫറൻസ് വലുതായിട്ട് അറിയത്തില്ല, ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ചെയ്യാറുണ്ട്. പക്ഷേങ്കിൽ പൊതുവെ ഡിഗ്രഡേഷൻ ഉണ്ട്, പാനലിന്റെ പെർഫോമൻസ് സ്ലോലി കുറയും, ഓരോ ബ്രാൻഡ് പോലിരിക്കും, വേരിയേഷൻസ് ഉണ്ടായിരിക്കും.
ഓക്കെ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എങ്ങനെ നമ്മൾ എന്താ നമുക്ക് നമുക്ക് പേഴ്സണലി നമുക്ക് ഒരു മാനുവലി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അതിനെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് വേറെ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? അത് പാനൽ മാറ്റി വെക്കുവോ, എന്താ മെയിൻ്റനൻസോ, എന്താ ചെയ്യേണ്ടത്?
നമുക്ക് കാണാം 10-25 years പെർഫോമൻസ് വാറണ്ടിയായിട്ടാണ് പലരും 2008-09 മുതലൊക്കെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പൊ 10 വർഷം കഴിഞ്ഞ് നമുക്ക് ഇൻഡസ്ട്രിയിൽ കാണാൻ സാധിക്കുന്നു, പലരും അന്ന് ചെറിയ സിസ്റ്റം ആയിരുന്നു, അന്ന് എക്സ്പെൻസീവ് ആയിരുന്നു, അവരെ ഒന്നിയിൽ അതിന്റെ കൂടെ അഡീഷൻ അപ്ഗ്രേഡ് ചെയ്യും, സിസ്റ്റംസ് അപ്ഗ്രേഡ് ചെയ്ത് പോകാറുണ്ട്, അല്ലെങ്കിൽ അവരത് പൊതുവെ മൊത്തത്തിൽ അത് മാറ്റിയിട്ട് പുതിയ സിസ്റ്റം 5 kW തന്നെ ഓരോ സ്റ്റേറ്റിലും അപ്രൂവ് ചെയ്തനുസരിച്ചിട്ട് 10 kW 6, 8, 3 ഇങ്ങനെയുള്ള ഓരോരുത്തർ നമ്മുടെ യൂസേജ് അനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യാറുണ്ട്, ഡിഫറെന്റ് സിസ്റ്റംസ് വെക്കാറുണ്ട്. അപ്പം അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അപ്ഗ്രേഡ് ചെയ്യുക, ആഡ് മോർ പാനൽസ്, ഇൻവെർട്ടറിന്റെ സൈസ് കണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ചിലരുടെ വീടുകളിൽ പണ്ട് വെച്ചത് ഇൻവെർട്ടർ സൈസ് വലുതായിരിക്കാം, പാനൽസ് അതിനുള്ള സൈസ് കാണത്തില്ലായിരിക്കും സോളാർ പാനലിൽ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് സോളാർ പാനൽ വേണമെങ്കിൽ ആ ഇൻവെർട്ടറിലേക്ക് ആഡ് ചെയ്യാവുന്ന കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റും, റൂഫിൽ സ്പേസും കൂടെ ഉണ്ടെങ്കിൽ. ഇങ്ങനെയാണ് നമുക്ക് അതിന്റെ പെർഫോമൻസ് കൂട്ടാൻ പറ്റുന്നത്, കൂടുതൽ എനർജി കിട്ടുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ കംപ്ലീറ്റ്ലി പുതിയ സിസ്റ്റം തന്നെ വെക്കാൻ പറ്റും. ഇപ്പം സിസ്റ്റത്തിന്റെ ഒക്കെ പ്രൈസ് കമ്പാരിറ്റീവ് 10 years വളരെയധികം കുറഞ്ഞിരുന്നതുകൊണ്ട് പുതിയ സിസ്റ്റം വേണമെങ്കിലും ചിന്തിക്കാൻ പറ്റും.
പിന്നെ ഇനിയിപ്പോ ഈ ഇതിൽ നിന്ന് സോളാറിൽ നിന്ന് ലഭിക്കുന്ന ഈ എനർജി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി നമുക്ക് സൂക്ഷിച്ചു വെച്ച് വിൽക്കാൻ സാധിക്കുമോ? അങ്ങനെ ചെയ്യുന്നതായിട്ട് പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം.
തീർച്ചയായിട്ടും അത് പറ്റും. രണ്ട് രീതിയിലാണ്, സ്റ്റോറേജ് വരുമ്പോ അതിനകത്ത് ടെക്നിക്കൽ ടേംസ് പറയുന്ന ഓഫ് ഗ്രിഡ്, അതായത് കംപ്ലീറ്റ്ലി നമ്മുടെ നെറ്റ്വർക്കുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാതെ നമ്മൾ തന്നെ എനർജി പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ തന്നെ സ്റ്റോർ ചെയ്ത് നമ്മൾ തന്നെ യൂസ് ചെയ്യുന്നു, പ്രൊഡക്ഷനും യൂസേജും എല്ലാം കംപ്ലീറ്റ്ലി നമുക്ക് ഗ്രിഡിന്റെ യാതൊരു സപ്പോർട്ടും ഇല്ലാതെ ചെയ്യുന്നു. അത് നമുക്ക് കാണാതെ മെട്രോയിൽ അധികം ആൾക്കാർ ചെയ്യാറില്ല, കഴിവതും റിമോട്ട് ഏരിയകളിൽ അല്ലെങ്കിൽ കൺട്രി സൈഡിലുള്ളവരാണത് കൂടുതലും ചെയ്യാറുള്ളത്. രണ്ടാമത് ബാറ്ററി സ്റ്റോറേജ് ചെയ്യുന്നതാണ് ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ട്, നമ്മൾ ഗ്രിഡിൽ കണക്റ്റഡ് ആയിരിക്കും, അതോടൊപ്പം തന്നെ ബാറ്ററി സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും, ഒപ്പം തന്നെ ഒരു സർട്ടൻ എമൗണ്ട് നമുക്ക് പവർ ഇല്ലാതെ ഗ്രിഡ് ഫെയിലർ ആയ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ളതാണ് ഹൈബ്രിഡ് പവർ സിസ്റ്റംസ്. അപ്പൊ അതിൻ്റെ അകത്ത് ബാറ്ററി സ്റ്റോറേജ് ഉണ്ട്, അത് നമുക്ക് കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റും. കൂടാതെ ഓരോ സ്റ്റേറ്റിലും ഓരോ പ്രൊഡക്ട് പ്രൊവൈഡേഴ്സിന്റെ ഇത് പ്രകാരമുള്ള നമുക്ക് അത് വിൽക്കാനും പറ്റും, അതിന്റെ എക്സ്ട്രാ പൈസ കിട്ടുന്ന രീതിയിലുള്ള ഓരോ ഏരിയ. നമ്മുടെ ഓസ്ട്രേലിയ വൈഡ് മൊത്തത്തിൽ നോക്കുമ്പോൾ എല്ലായിടത്തും അത് ഫുള്ളി ഇല്ല, പക്ഷെ ഓരോ സ്റ്റേറ്റിലും അല്ലെങ്കിൽ ഓരോ സംഭവം അല്ലെങ്കിൽ ഉള്ള രീതിയിൽ പൈലറ്റ് പ്രൊജക്ട്സ് ആയിട്ടും അല്ലാതെയും കമ്പനികളും ഒക്കെ ചെയ്തു വരുന്നുണ്ട് ഇപ്പോൾ.
തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങൾ എസ് പി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ ഷാജി മാത്യൂസ്.
താങ്ക് യു സെൽവി, താങ്ക് യു ടു എസ് പി എസ് മലയാളം.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.